الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് നമ്മുടെ മനസ്സുകൾ ശുദ്ധീകരിക്കുകയും ശരിയായ വിശ്വാസവും കർമാനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ വെച്ചു പുലർത്തുകയും ചെയ്യണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസീയത്ത് ചെയ്യുന്നു. തഖ്‌വയോടെ ജീവിച്ചു മരിക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്ന സച്ചരിതരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഹൃദയം കളങ്കമില്ലാത്തതായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിലേക്ക് നിരന്തരമായി മടങ്ങുക എന്നുള്ളത് മാത്രമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തെ കഴുകി വൃത്തിയാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ദിക്റുകളിൽ മുഴുകുക, അങ്ങനെ അങ്ങനെ. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത് മറ്റു പല കാര്യങ്ങളാണ്. പലർക്കും അവനവനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ സമയമല്ല. ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ, വിചാരണയ്ക്കുവേണ്ടി ഞാൻ തനിച്ച് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമ്പോൾ കൂടെ ആരുമില്ലാത്ത ആ സന്ദർഭത്തിൽ എത്രമാത്രം ഗൌരവമായിരിക്കും വിഷയങ്ങൾ, ഇത് ചിന്തിക്കാൻ തന്നെ എനിക്ക് നേരല്ല, നിങ്ങൾക്ക് നേരല്ല. നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെക്കുറിച്ച്, അയൽവാസി, അടുത്തുള്ള ആള്, കൂട്ടുകാരൻ, അങ്ങനെ എല്ലാവർക്കും എത്രത്തോളം നമുക്ക് വികസിപ്പിക്കാൻ പറ്റുമോ മറ്റുള്ള എല്ലാവരെക്കുറിച്ചും ചിന്തിക്കുക. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ വല്ല സന്തോഷമോ ആശ്വാസമോ വിജയമോ കണ്ടാൽ അതിൽ വേദനിക്കാം. ഇതാണ് വലിയൊരു വിഭാഗം മനുഷ്യരുടെ ഏർപ്പാട്. മറ്റുള്ളവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പുരോഗതിയും നേട്ടങ്ങളും കാണുമ്പോൾ നമ്മൾ കിടന്ന് ദുഃഖിക്കും. എന്നിട്ട് പിന്നീട് നമ്മുടെ നടപടികളിൽ അതിന്റെ അനന്തരഫലം കാണും. എങ്ങനെ? അവരെക്കുറിച്ച് മറ്റേതെങ്കിലും ഒരു സദസ്സിൽ പരാമർശിക്കേണ്ടി വന്നാൽ എന്തെങ്കിലും ഒരു മോശമായ ചിന്ത കേൾക്കുന്നവരെ മനസ്സിലുണ്ടാവട്ടെ, ഒരു തെളിവുമില്ലാതെ മറ്റുള്ളവരെ ഇകഴ്ത്തുന്ന വർത്തമാനങ്ങൾ വരും, പരാമർശങ്ങൾ വരും. വ്യക്തമായി നമുക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിൽ പോലും നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയും. ഇപ്പൊ നമ്മുടെ വിശ്വാസമുള്ളൊരു കൂട്ടുകാരാണ്, ചിലപ്പോൾ അത് വിശ്വസിക്കും. കാരണം നമ്മൾ വ്യക്തമായി കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ പ്രകൃതത്തിൽപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ മുഅ്മിനുകൾ അത് മാറ്റണം. ഈ സ്വഭാവം ഇല്ലാതാക്ക ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ സ്വഭാവം തിരിച്ചറിഞ്ഞ് എനിക്കതുണ്ടോ എന്ന് പരിശോധിക്കൽ ഒരു മുഅ്മിന്റെ ബാധ്യതയാണ്. ഇങ്ങനെ പരിശോധിക്കുന്ന ഒരു ഏർപ്പാട് പോലും നമുക്കില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഇത്തരം തകരാറുകളുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഒരു തകരാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോരുത്തരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ പരിശോധിക്കുക, അവരുടെ മനസ്സിന് മാർക്കിടുക, അവരുടെ നീയത്തിന് വില പറയുക, അവർ നന്നായിട്ടുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുക, അവർ ശരിയല്ല, അവർ ന്യൂനതയുള്ളവരാണ്, അവരുടെ രീതി ശരിയല്ല, അവർ പിറകിലാണ്, അവരുടെ തഖ്‌വ വളരെ ന്യൂനതയുള്ളതാണ്, അവർക്ക് നിഫാഖിന്റെ അടയാളങ്ങളുണ്ട്, ഇങ്ങനെ കൽബിലുള്ള അള്ളാഹുവിന് മാത്രം അറിയാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും നമ്മൾ ചിലപ്പോൾ സംസാരിക്കും. പ്രത്യേകിച്ച് നമ്മളേതെങ്കിലും ഒരു പാർട്ടിയാണെങ്കിൽ മറ്റു പാർട്ടിക്കാരെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ ആർക്കൊരു മടിയില്ല. വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ടവനോ വേറെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽപ്പെട്ടവനോ വേറെ ഏതെങ്കിലും നമ്മളല്ലാത്തൊരു വൃത്തത്തിലുള്ളവനോ ആയ ഒരാളെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നാൽ എത്ര മോശമായ കാര്യവും സംസാരിക്കാം, വ്യക്തമായ തെളിവുകളൊന്നും ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ദീനി എത്രമാത്രം ഇല്ലാതാക്കി കളയുമെന്ന് നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനാണ് അറബിയിൽ അൽ ഹസദ്, അസൂയ എന്ന് പറയാം. ഇതിൽ നിന്നാണ് നമുക്ക് മറ്റൊരാളുടെ നമുക്ക് അസൂയ ഉണ്ടാവാണ്. അയാൾക്ക് നേട്ടങ്ങളും സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വേദനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസൂയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നൽ മുഅ്മിന യഗ്ബിത്തു വൽ മുനാഫിഖ യഹ്സദ് എന്നാണ്. മുഅ്മിനിന് ഗബ്തത്തുണ്ടാകും, മുനാഫിഖിന് ഹസദുണ്ടാകും. ഗബ്തത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഹൃത്തിന്റെ നേട്ടത്തിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. നമുക്കും സന്തോഷമുണ്ടാവണം. എനിക്ക് എന്റെ ഒരു കാര്യം ഞാൻ വിചാരിച്ചതുപോലെ നടന്നാലുണ്ടാകുന്ന ആഹ്ലാദം എന്റെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും ഉണ്ടായാൽ എനിക്കുണ്ടാവണം. എന്നേക്കാൾ പലതിലും യോഗ്യത കുറഞ്ഞവർ, നിലവാരം കുറഞ്ഞവർ, ബുദ്ധി കുറഞ്ഞവർ, വിദ്യാഭ്യാസം കുറവുള്ളവർ, സാമ്പത്തികമായി കുറവുള്ളവർ, പക്ഷെ എനിക്കൊരിക്കലും നേടാൻ പറ്റാത്ത ചില നേട്ടങ്ങൾ ജീവിതത്തിൽ അള്ളാഹു അവർക്ക് കൊടുക്കും. അത് കാണുമ്പോൾ എനിക്ക് ഇന്നതും ഇന്നതൊക്കെ ഉണ്ടായിട്ടും അത് നേടാൻ പറ്റിയില്ലല്ലോ, അവനതൊന്നും ഇല്ലാഞ്ഞിട്ടും അവൻ നേടിയല്ലോ എന്ന് ഇബിലീസ് നമ്മുടെ മനസ്സിനെ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കും. മറിച്ചെന്താ വേണ്ടത്? എനിക്കാണ് ആ ഉദ്ദേശിച്ചതുപോലെ ഒരു പുരോഗതി ഉണ്ടായതെങ്കിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുമോ അതുപോലെ എന്റെ സഹോദരന്റെ കാര്യത്തിലും ഞാൻ സന്തോഷിക്കണം. അതാണ് മുഅ്മിൻ. അതിന് ഗബ്തത്ത് എന്ന് പറയും. അന്യനുണ്ടാകുന്ന നേട്ടത്തിൽ ഗബ്തത്ത്, സന്തോഷമുണ്ടാകണം. അത് മുഅ്മിനിന്റെ പ്രത്യേകതയാണ്. മുനാഫിഖാണെങ്കിലോ ഹസദാണ്. എനിക്കില്ലെങ്കിലും വേണ്ട, അവന്റേത് നശിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒന്ന്. അല്ലെങ്കിൽ അവനേക്കാൾ മുകളിൽ ഞാനായിരിക്കണം. ഞാൻ എത്ര കാലമായി തുടങ്ങി, ഞാൻ എന്തെല്ലാം യോഗ്യതകൾ നേടിയെടുത്തു, ഞാൻ എവിടെയെല്ലാം എത്തി, എന്നിട്ടും അവിടെ ഒന്നും എത്താത്ത അവനാണല്ലോ ഈ നേട്ടമുണ്ടാക്കിയത് എന്നുള്ള ഒരു ഉള്ളിൽ വരുന്ന ഒരു നീരസം, അത് വെറുപ്പായി വളരുകയും അത് പകയായി മാറുകയും അത് സമൂഹത്തിൽ തന്നെ വലിയ ദുരന്തങ്ങൾക്കും മുസ്ലിംകൾ തമ്മിൽ പോലും പരസ്പരം പോരടിക്കാനുള്ള കാരണങ്ങൾക്കും അത് ഇടവരുത്തുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ചെറിയൊരു വിഷയമല്ല. ദുനിയാവിൽ ഏറ്റവും ആദ്യം ഉണ്ടായ തിന്മ ഇതല്ലേ? ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കൾ ഹാബീലിന്റെയും കാബീലിന്റെയും ചരിത്രം നമുക്കറിയാം അല്ലേ? അവിടെ ഹാബീൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയ ഒരു ഖുർബാൻ, ഒരു ബലി അള്ളാഹു സ്വീകരിച്ചു, കാബീലിന്റെ സ്വീകരിച്ചില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഹാബീലിനോട് അദ്ദേഹത്തിന് അസൂയുണ്ടായി. എവിടെത്തി? പകയായി വളർന്നു കൊലപാതകത്തിലെത്തി. ദുനിയാവിൽ ഒന്നാമത്തെ തിന്മയാണ്. പണ്ഡിതന്മാർ ഹസദിനെ നിർവചിച്ചിട്ടുള്ളത് തമന്നി സവാലി നിഅമത്തില്ലാഹി അനിൽ മഹ്സൂദ്, ആരോടാണോ എനിക്ക് അസൂയുണ്ടാകുന്നത് അയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന നിയമത്ത് നീങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കലാണ്. അല്ലെങ്കിൽ വകറാഹിയത്തു വുസൂലിൽ ഖൈരില, അയാൾക്ക് ഒരു നേട്ടമുണ്ടാകരുതേ എന്ന് ഞാൻ വിചാരിക്കലാണ്. ഉണ്ടായത് ഇല്ലാതാകട്ടെ, ഒരു നേട്ടം കിട്ടാതിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിനാണ് ഹസദ് എന്ന് പറയുക. ഇത് യഥാർത്ഥത്തിൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു രോഗമാണ്. ഒന്ന് ഈമാനിന്റെ കുറവ്, രണ്ട് ഖദറിലുള്ള വിശ്വാസത്തിന്റെ കുറവ്. നമ്മളിവിടെ മരിക്കുന്നതിനിടയ്ക്ക് ഈ ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം കിട്ടണം, നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും അയൽക്കാർക്കും എന്തെല്ലാം ഉണ്ടാകണം, എത്ര സന്തോഷമുണ്ടാകണം, എത്ര സങ്കടമുണ്ടാകണം, എത്ര നേട്ടങ്ങൾ ഉണ്ടാകണം, എത്ര നഷ്ടങ്ങൾ ഉണ്ടാകണം, ഏതെല്ലാം തരത്തിലുള്ള പുരോഗതി ഉണ്ടാകണം, എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടാകണം, ഇതൊക്കെ അള്ളാഹു എഴുതി വച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു ഒരു രേഖയിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് എഴുതി വച്ചിട്ടുള്ളതല്ലാത്ത ഒന്നും എന്റെയോ നിങ്ങളുടെയോ നമ്മുടെ സഹോദരങ്ങളുടെയോ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഖദറിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾ മറ്റൊരാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ അസൂയപ്പെടേണ്ട വിഷയം എന്താണ്? അപ്പൊ ഖദറിലുള്ള നമ്മുടെ വിശ്വാസം കുറവാണെന്നുള്ളതിന്റെ ഒരു തെളിവാണ് എനിക്ക് ഒരാളോട് അസൂയ തോന്നുന്നു എന്നുള്ളത്. അതേപോലെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിന്റെ കുറവ്, ഖദർ എന്ന് പറഞ്ഞാൽ ഈമാന്റെ റുക്കനാണ്, അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും മനസ്സിലാക്കുന്നതിലൊരു പോരായ്മയാണ്. അള്ളാഹു ആരാണ്? അള്ളാഹുവിനെ നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവിനെ എങ്ങനെയാണോ അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്, അള്ളാഹുവിനെ എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്, ആ രൂപത്തിൽ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു സൃഷ്ടികളോട് എങ്ങനെ ഇടപെടുന്നു, അള്ളാഹുവിന്റെ നിയമത്തെ എങ്ങനെയൊക്കെ ഓഹരി വെക്കുന്നു ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ചും ശരിയായ അറിവില്ലായ്മയാണ് നമ്മളിൽ അസൂയ വളർത്തുന്നത്. ഇത് നമുക്ക് അനശ്വരമായ നരകം വരെ വാങ്ങിത്തരുന്ന ഒരു സംഗതിയാണ്. ആളുകൾ വളരെ ലാഘവത്തൊരു അസൂയ എന്ന മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ട് അസൂയൊക്കെ ഉണ്ടാവില്ലേ. നമ്മുടെ നാട്ടിലൊരു പ്രയോഗം തന്നെ അസൂയാവഹമായ നേട്ടം എന്നാണ്. ശരിയാ, മദ്രസയിലെ കുട്ടികൾക്ക് വരെ 10 മാർക്ക് അധികം കിട്ടിയാൽ നമ്മൾ എന്താ പറയാ, എല്ലാ കൊല്ലവും ഒന്നാം സ്ഥാനം കിട്ടുന്ന ഒരു കുട്ടിയെക്കുറിച്ച് അധ്യാപകർ പോലും പറഞ്ഞത് അസൂയാവഹമായ നേട്ടം ഭരിച്ചു എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളെ അത് പഠിപ്പിക്കുകയാണ്, അസൂയ പഠിപ്പിക്കുകയാണ് ചെറുപ്പത്തിലെ. അസൂയ വെക്കണം അല്ലേ? രണ്ടു കാര്യത്തിൽ അസൂയ പാടുണ്ടെന്ന് പറഞ്ഞു, അത് വിഷയം വേറെയാണ്, അത് ഇതൊന്നുമല്ല. അത് മറ്റുള്ളവരെ ദീനന്റെ കാര്യമാണ് അല്ലേ? ഖുർആൻ പഠിക്കുന്ന കാര്യവും അതുപോലെ സദഖ കൊടുക്കുന്ന കാര്യവും. അങ്ങനെ അതിലാരെങ്കിലും മുൻപന്തിയിലുണ്ടെങ്കിൽ അവരെപ്പോലെ ഞാനും ആകണമെന്ന് ചിന്തിക്കും. പേരിന് അസൂയ എന്ന് പറയാം, ഇതല്ലാത്ത മറ്റേതെങ്കിലും അസൂയ അനുവദിച്ചിട്ടുണ്ടോ? പക്ഷേ ഇത് ഇങ്ങനൊരു അസൂയ നമുക്ക് കിട്ടില്ല. ഏത്? മറ്റൊരാൾ ദീനന്റെ കാര്യത്തിൽ കുറച്ച് ഉയർന്നാൽ, സദഖയുടെ കാര്യത്തിൽ കുറച്ച് ഉയർന്നാൽ അതുപോലെ ആകണമെന്ന് അസൂയ വെക്കുന്നവരെ എത്ര കണ്ടിട്ടുണ്ടാവും നമ്മൾ? നമ്മളെ കാര്യം ചിന്തിക്കാം അല്ലേ? നമുക്ക് അസൂയുള്ളത് അല്ല, ഹറാമാക്കിയ അസൂയാണ്. ഇവിടെ ഗൌരവത്തോടുകൂടി ചിന്തിക്കേണ്ട കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താണ്. ഒന്ന്, സൂറത്തു നിസായിൽ 54-ാമത്തെ ആയത്ത്, ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം. അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഫഖദ് ആതൈനാ ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മ വആതൈനാഹും മുൽക്കൻ അലീമ. അല്ലാഹു ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയിട്ടുള്ളതിൽ നിങ്ങൾ അവരോട് അസൂയ വെക്കുകയാണോ? അം യഹ്സുദൂന അന്നാസ്, ജനങ്ങളോട് നിങ്ങൾ അസൂയ വെക്കുകയാണോ? അവരുടെ ഇത് നശിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? അലാമ ആതാഹുമുല്ലാഹു മിൻ ഫളലി, അള്ളാഹുവിന്റെ ഫളലിൽ നിന്ന് അവർക്ക് കൊടുത്തതിന്റെ പേരിൽ. അള്ളാഹു ഫളല് പലർക്കും കൊടുത്തില്ലേ? ഫഖദ് ആതൈന ആല ഇബ്രാഹിമൽ കിതാബ വൽ ഹിക്മ. ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് അള്ളാഹു കിതാബ് കൊടുത്തു, വിജ്ഞാനം കൊടുത്തു, അതിന്റെ വിവരണം ഹിക്മത്ത് കൊടുത്തു. വആതൈനാഹും മുൽക്കൻ അലീമ, അവർക്ക് അള്ളാഹു വലിയ ആധിപത്യം കൊടുത്തു. അതിന്റെ പേരിൽ മറ്റുള്ളവർ അസൂയപ്പെടാൻ പാടുണ്ടോ? പാടില്ല. ഇബ്രാഹിം നബിയുടെ മക്കൾക്ക് അള്ളാഹു കൊടുത്തു. ഇബ്രാഹിം നബിയുടെ മക്കളിൽ നിന്ന് മാത്രമേ പിൽക്കാലത്ത് നബിമാരുടെ അമ്പിയാക്കൾ ഉണ്ടായിട്ടുള്ളൂ അല്ലെ? ഇസ്രായേലരായ അമ്പിയാക്കളും ഇസ്രായേലരായ രാജാക്കന്മാരും ഭരണാധികാരികളും ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതും ഇബ്രാഹിം നബിയുടെ പരമ്പരയിലാണ്. ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ പരമ്പരയിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ റസൂൽ, അഷ്റഫുൽ ഖൽഖ്. എന്തുണ്ടായി? അന്തിമ റസൂൽ മക്കയിൽ വരുമെന്ന് കൃത്യമായി അറിയാവുന്നവരായിരുന്നു ഇസ്രായേലിയർ, യഹൂദികളും ക്രൈസ്തവരും. അതുകൊണ്ട് തന്നെ മറ്റാരും സ്വീകരിക്കുന്നതിന് മുമ്പേയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിക്കേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു. ബാക്കി എല്ലാവരെക്കാളും ഏറെ മുഹമ്മദ് നബിയെക്കുറിച്ച് അദ്ദേഹം സത്യവാനാണെന്നുള്ള തെളിവ് അവരവരെ കിതാബിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷേ മദീനയിലും മക്കയിലും ഉണ്ടായിരുന്ന യഹൂദികളും ക്രിസ്ത്യാനികളും നബിയെ വിശ്വസിക്കാൻ കൂട്ടാക്കിയോ? ഇല്ല. എന്തായിരുന്നു കാരണം? ഹസദം മിൻ ഇന്ത്യ അൻഫുസി. ഇസ്രായേലിയർ എന്തുകൊണ്ടായില്ല, എന്തുകൊണ്ടൊരു ഇസ്മായിലിയായി? അതല്ലേ അവർ ചിന്തിച്ചത്? അസൂയയുടെ ചരിത്രം ഓരോന്നും നിങ്ങൾ പരിശോധിച്ചു, അങ്ങനെ തന്നെ ഉണ്ടായത്. അപ്പൊ ഇബ്രാഹിം നബിക്ക് അള്ളാഹു കിതാബ് കൊടുത്തു, ഹിക്മത്ത് കൊടുത്തു, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ വലിയ രാജാധിപത്യം അള്ളാഹു നൽകി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, അൽ വാജിബു അലൽ ആഖിലി, ബുദ്ധിയുള്ള ഒരാൾക്ക് വാജിബാണ് മുജാനബത്തുൽ ഹസദി, അസൂയ വർജിക്കുക എന്നുള്ളത്. ഒരാൾ അസൂയ ഉണ്ട് എന്നതിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ് അയാൾ കലായിൽ തൃപ്തിപ്പെടാതിരിക്കുക. അല്ല കലാ ചെയ്ത വിഷയം, അല്ല എനിക്ക് എന്താണോ തന്നത് അത് മതിയാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഉള്ളിൽ അസൂയ ഉണ്ട് എന്നുള്ളതിന്റെ ഒന്നാമത്തെ അടയാളം എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും. വ ഇറാദത്തു ലിദ്ദാ ഹുക്മില്ലാഹി തആല, ഇറാദത്തു ലിദ്ദി ഹുക്മില്ലാഹി തആല. അതേപ്രകാരം അള്ളാഹു നമുക്കൊരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാത്ത മറ്റൊന്നാണ് എനിക്കുണ്ടാകേണ്ടത് എന്ന് ആഗ്രഹിക്കലും നമ്മുടെ ഉള്ളിൽ അസൂയ ഉള്ളതിന്റെ അടയാളമാണ്. അള്ളാഹു നമുക്കൊരു സംഗതി വിധിച്ചു, അത് നമ്മൾ വിചാരിച്ച അത്ര ഉണ്ടായിട്ടില്ല. അള്ളാഹു അതിൽ ഖൈർ വെച്ചിട്ടുണ്ടാവും, പരലോകത്തൊന്നും കുറയില്ല നമുക്ക്. ദുനിയാവിൽ അള്ളാഹു ചിലപ്പോൾ കുറയ്ക്കും, ചിലപ്പോൾ കുറച്ച് കൂടുതൽ തരും. അത് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എനിക്ക് അള്ളാഹു എത്രയാണോ തന്നത് അതിൽ തൃപ്തി അടയേണ്ട ബാധ്യത എനിക്കുണ്ട്. പക്ഷേ അതിലെനിക്ക് തൃപ്തി അടയാൻ കഴിയുന്നില്ലെങ്കിൽ, അള്ളാഹു വിധിക്കാത്ത മറ്റൊന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, തീർച്ചയായും അത് നമ്മുടെ ഉള്ളിൽ ഹസദിന്റെ ഹിസാലിൽപ്പെട്ട കാര്യമാകുന്നു എന്ന് ഇബ്നു ഹിബ്ബാൻ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും. ഇനി സൂറത്തു നിസായിലെ തന്നെ 32-ാമത്തെ ആയത്ത്, വലാ തതമന്നൌ മാ ഫദ്ദല അല്ലാഹു ബിഹി ബഅളക്കും അലാ ബഅദ് ലിർജാലി നസീബും മിമ്മ കസബു വലിന്നിസാഇ നസീബും മിമ്മ കസബൻ വസ്അലുല്ലാഹ മിൻ ഫദ്ലി ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ. വലാ തതമന്നൌ മാ ഫദ്ദല അല്ലാഹു ബി, അല്ലാഹു ഫളൽ നൽകിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കരുത്. ആർക്ക്? ബഅളക്കും അലാ ബഅദ്, ചിലരെക്കാൾ മറ്റു ചിലർക്ക്. അള്ളാഹു ദുനിയാവിന്റെ ചില വിഷയത്തിൽ ചിലരെക്കാൾ മറ്റു ചിലർക്ക് ഔദാര്യം കൂടുതൽ കൊടുക്കും. അവർക്ക് കൊടുത്തത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ആഗ്രഹിക്കരുത്. നിങ്ങൾ അതിൽ ചിലർക്ക് ചിലരെക്കാൾ കൂടുതലായി അള്ളാഹു നൽകിയ ആ നിഅമത്തുകളോട് നിങ്ങൾക്ക് അവർക്കുണ്ടായ ആ നേട്ടങ്ങളോട് നിങ്ങൾക്ക് മോഹം തോന്നരുത്. പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതിന്റെ ഓഹരിയുണ്ട്, സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതിന്റെ ഓഹരിയുമുണ്ട്. അതുകൊണ്ട് ഫളൽ കിട്ടാൻ മറ്റുള്ളവരുടെ നിങ്ങൾ മോഹിക്കുകയല്ല വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് ചോദിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഫളൽ ഉണ്ടാകണം, നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു എനിക്ക് തരണേന്ന് പറയാം. എന്തിനാണ് അവന്റേത് ചിന്തിച്ചിട്ട് അതിന് നമ്മൾ മനസ്സ് ബേജാറാകുന്നത്? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവോട് വസ്അലുല്ലാഹ മിൻ ഫദ്ലി, അള്ളാഹുവിന്റെ ഫളലിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കുക. ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു എന്നാണ്. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാ പറഞ്ഞു, ഹസദിനെ കുറിച്ച്, ദാഉൽ ഉമം സമുദായങ്ങളെ ബാധിക്കുന്ന രോഗം എന്നാണ്. മുഴുവൻ സമുദായങ്ങളും പരസ്പരം കലഹിക്കാനും ഗ്രൂപ്പുണ്ടാക്കാനും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും അതേപോലെ തന്നെ കുഫറും ശിർക്കും ബിദഅത്തുകളും ഒക്കെ ആരോപിക്കാൻ കാരണമാകുന്നത് പലപ്പോഴും ആ വാസ്തവങ്ങളെക്കാൾ പരസ്പരമുണ്ടായിട്ടുള്ള കേവല അസൂയ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബിലക്കും, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങളുടെ രോഗം നിങ്ങളിലേക്ക് ഇഴഞ്ഞെത്തിയിരിക്കുന്നു. അതെന്താകുന്നു? അൽ ബഗ്ളാഉ വൽ ഹസദ്, പകയും അസൂയയുമാണ്. അൽ വൽ ബഗ്ളാഉ വഹിയൽ ഹാലിഖ, ഈ അസൂയയും പകയും എന്ന് പറയുന്നത് ഹാലിഖത്താണ്. ഹാലിഖത്ത് എന്ന് പറയുന്നത് വടിച്ച് കളയുന്നത്, തുടച്ചു നീക്കുന്നത്. ലൈസ ഹാലിഖത ശഅർ, ഒരിക്കലും രോമം കളയുക എന്നുള്ളതല്ല. ലാക്കിൻ ഹാലിഖത ദീൻ, ദീനിനെ കളയുക. നമ്മുടെ ദീൻ, നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൗഹീദ്, നമ്മുടെ നിസ്കാരം, നമ്മുടെ സകാത്ത്, നമ്മുടെ നോമ്പ്, നമ്മുടെ സദഖ, നമ്മുടെ മറ്റു പുണ്യപ്രവർത്തനങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമായി നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതോരോന്നിനെയും ഇല്ലാതാക്കി കളയുന്ന, വിറക് കെട്ടിനെ തീ എപ്രകാരം കരിച്ച് ചാരമാക്കുമോ, നമ്മുടെ ഉള്ളിൽ വളരുന്ന അസൂയാഗ്നി നമ്മുടെ ദീനിനെ വടിച്ചു കളയും, അത് തുടച്ചു കളയും, അത് കരിച്ചു കളയും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അസൂയയും പകയെയും ഹാലിഖത്ത് വടിച്ചില്ലാതാക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ച ദീനൊക്കെ പൊളിഞ്ഞു പോകും. അത്ര വലിയ വിപത്താണ് അസൂയ എന്ന് പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും ആദ്യം നിർബന്ധമായും പാലിക്കേണ്ട നിയ്യത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? ലാ തദ്ഖുലുൽ ജന്നത ഹത്ത തുഖ്മിനു, മുഖ്മിനാകുന്നവരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വലാ തുഖ്മിനു ഹത്ത തഹാബു, പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ മുഖ്മിനാകില്ല. അഫല ഉനബ്ബിയുക്കും അലുന്നുഹു ബിമാ യസ്മുത്തു ലക്കും അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്ക് ഞാൻ ആ കാര്യം ഉറപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരട്ടെ, നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം ഉറപ്പുവരുത്താവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കാം. അസ്സലാമു അലൈക്കും എന്ന് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ തന്നെ അസൂയ കുറയും. നമുക്ക് മനസ്സറിഞ്ഞ് സലാം പറയാൻ തന്നെ അറിയില്ല, മുഖത്തന്നെ നോക്കൂല. പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും സലാം പറയണമെന്നാണ്, നമ്മൾ പരിചയമുള്ളവരോട് മാത്രം പറയും. കുറെ ആളങ്ങനെ കടന്നു വിട്ട് ഒരാൾ പോയി സലാം പറയും, അങ്ങനെ മുഖ്മിനുകൾ ചെയ്യാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, പള്ളിയിൽ വരുന്ന ആളുകളല്ല എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കൃത്യമായി സലാം പറയുക എന്നുള്ളത് തന്നെ മറ്റൊരാളോട് നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന അസൂയെ ഇല്ലാതാക്കാൻ അങ്ങേയറ്റം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ദാഉൽ ഉമം എന്ന് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. സയുസീബു ഉമ്മത്തി ദാഉൽ ഉമം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഉൽ ഉമം എന്റെ ഉമ്മത്തിനെ ബാധിക്കും. ഖാലു യാ നബിയല്ലാ വമാ ദാഉൽ ഉമം, സഹാബികൾ ചോദിച്ചു, എന്താണ് ദാഉൽ ഉമം? അൽ അശ്റു വൽ ബഫറു വത്തകാതുറു വത്തശാഹുനു ഫിദ്ദുനിയ വത്തബാഗുലു വത്തഹാസുദു ഹത്താ യകൂന അൽ ബഗ്യു സുമ്മ അൽ ഹർജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു പറഞ്ഞു, അതായത് അശർ എന്ന് പറഞ്ഞാൽ അള്ള തന്ന നിയമത്തിനെ നിഷേധിക്കുന്ന, അള്ള നമുക്ക് തന്ന നിയമത്തിന് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. തന്നത് നിയമത്താണ്, ഇത് മതിയോ, ഇതിനേക്കാൾ കുറച്ചൊരു കൂടുതൽ വേണ്ടേ? ലക്ഷം കിട്ടിയവനെന്താ കോടി കിട്ടാത്തെന്ന് ചിന്തിക്കാതെ തന്നെ, കോടി കിട്ടിയവനെന്താ എനിക്ക് കൂടുതൽ കിട്ടാത്തെന്ന് ചിന്തിക്കാം. അപ്പൊ അള്ളാഹു തന്ന നിയമത്തിനെ നിഷേധിക്കുന്നതിനാണ് അശർ എന്ന് പറയാം. അള്ള തന്ന നിയമത്തിന് അംഗീകരിക്കാത്ത മനസ്സിന്റെ മോട്ടനാണ് അറബിയിൽ എന്ത് പറയാം? അശർ. അതേപ്രകാരം തന്നെ ബത്തർ എന്നാൽ അത് നിയമത്ത് കിട്ടിയിട്ട് തോന്നിയാസം ചെയ്യല്ല, നിയമത്ത് കിട്ടിയിട്ട് നന്ദി കാണിക്കുന്നതിന് പകരം അതുകൊണ്ട് അഹങ്കരിക്കുക, അതാണ് ബത്തർ. അതുകൊണ്ട് ആളുകൾ എനിക്കാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന സ്വഭാവം, ഇതൊക്കെയാണ് ദാഉൽ ഉമമിന്റെ ലക്ഷണങ്ങൾ. പിന്നെ തകാസുർ, പെരുമ നടിക്കൽ, എനിക്ക് ഇത്രയും ഇത്രയും ഒക്കെ ഉണ്ട്, പെരുമ നടിക്കാം. അതേപ്രകാരം തന്നെ തശാഹുൻ, സഹോദരനോട് വെറുപ്പ് കാണിക്കുക, നീരസം കാണിക്കുക, ഫിദ്ദുനിയ ദുനിയാവിന്റെ കാര്യത്തിൽ. വത്തബാഹുൽ, പരസ്പരം വിദ്വേഷമുണ്ടായിരിക്കുക. വത്തഹാസുദ്,
പരസ്പരം ഹസദ് അസൂയ വെച്ച് പുലർത്തുക. അങ്ങനെ ഹത്തായുക്കുനൽ ബഗീ സുമ്മൽ ഹർജ്, അങ്ങനെ അതിക്രമവും കൊലപാതകവും വരെ നടക്കും. ഇത് വളർന്നിട്ട് ഇതിന്റെ പേരാണ് ദാഉലുമം, ഒരു ഉമ്മത്തിനെ നശിപ്പിക്കുന്ന രോഗം. അതാണ് ഹസദ്, അതിന്റെ അടിസ്ഥാനം ഹസദാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ദുനിയാവിൽ ഏറ്റവും ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന തിന്മ ഇബിലീസിന്റെ പക്കൽ നിന്നുള്ളതാണ് അല്ലെ? ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കളുകാരൻ നേരത്തെ ഞാൻ പറഞ്ഞു. ഇബിലീസിന് എന്താ പറ്റിയത്? ഇബിലീസ് എന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ള ആളായിരുന്നു എന്ന് മാത്രമല്ല, മലക്കുകളുടെ ഇടയിൽ സ്ഥാനമുണ്ടായിരുന്ന അസാസീൽ എന്ന് പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. ആദ്യകാലത്ത് മലക്കുകളുടെ ഇടയിൽ ചെന്നിരിക്കാൻ സ്ഥാനം, അതുകൊണ്ടല്ലേ മലക്കുകൾ സുജൂദ് ചെയ്യപ്പോ ഇബിലീസ് സുജൂദ് ചെയ്യാത്ത എടുത്തു പറഞ്ഞത്. ആ പദവിയൊക്കെ എങ്ങനെ കളഞ്ഞുപോയി, ഇബിലീസ് എങ്ങനെ തൊലഞ്ഞുപോയി, ഇബിലീസ് എങ്ങനെ എക്കാലത്തും സ്വർഗത്തെക്കുറിച്ച് നിരാശപ്പെട്ടവനായി. ഇബിലീസ് നന്നാകുന്ന പ്രശ്നമല്ല, ഇബിലീസ് മാത്രമേ ഉള്ളൂ ഒരിക്കലും നന്നാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലാത്തതായിട്ട്. വേറൊരാൾ ഒരിക്കലും നന്നാവില്ല എന്ന് നമ്മൾ പറയരുത്. നമുക്ക് ഒരാളോട് ചെറിയ വെറുപ്പുണ്ടായാൽ അയാൾ ഒരിക്കലും നന്നാവില്ല എന്ന് നമ്മൾ പറയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും ലോകത്തൊരാൾ ഒരിക്കലും നന്നാവില്ല. എന്നാൽ ലോകത്ത് ഏത് എത്ര വലിയ നരാധമനായ വ്യക്തിയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അയാൾ നാളെ മാറും, നന്നാവും. ഇബിലീസ് ഒരിക്കലും നന്നാവില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് എക്കാലത്തേക്കും നിരാശയടഞ്ഞവൻ എന്നാണ് ഇബിലീസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ഇബിലീസിന് എന്താ പറ്റിയത്? ഇബിലീസ് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, അന ഖൈറുമിൻ, ഞാൻ അവനേക്കാൾ കൊള്ളാവുന്നവനാണ്, ആദമിനേക്കാൾ കൊള്ളാവുന്നവൻ ഞാനാണ്. കാരണം ആദമിനേക്കാൾ മുമ്പ് എന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്, എന്നെ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ആദമനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് അല്ലെ. ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, ഇതാണ് അസൂയന്റെ ആധാരം. ഞാനാണ് കൊള്ളാവുന്നവൻ, എന്റെ തീരുമാനമാണ് കൊള്ളുന്നത്, ഞാനാണ് ഉയർന്നു നിൽക്കേണ്ടത്. ഇതാണ് ഇബ്ലീസ് ഏറ്റവും ആദ്യം അസൂയ വരുന്ന രംഗം. ആ അതാണ് ഇബ്ലീസ് പിന്നെ ഈ സമൂഹത്തിൽ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യൂസുഫ് അലൈഹി സ്വലാമിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സഹോദരങ്ങളുടെയും ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, ഇത് ഖാലു ലയൂസുഫു വ അഹൂഹു അഹബ്ബു ഇലാ അബീന, യൂസുഫും സഹോദരനും ബിന്യാമീനും നമ്മുടെ പിതാവിന് നമ്മളെക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അസൂയ ഉണ്ടോ? യൂസുഫിനോട് യാക്കൂബ് അലൈഹി സ്വലാമിന് കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് ജ്യേഷ്ഠന്മാർക്ക് തോന്നുകയാണ്. ഒരിക്കലും ഒരു നബി ആയ ഒരാൾ അങ്ങനെ അനീതി കാണിക്കൂല. എന്നിട്ടും ഇബിലീസ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാക്കി, വനഹ്നു ഉസ്ബ, നമ്മളും ഒരു സംഘമാണ്, ഇന്ന അബാനാ ലഫി ളലാലിൽ മുബീൻ, നമ്മളെ വാപ്പക്ക് വഴിതെറ്റിയിട്ടുണ്ട്, വാപ്പ ശരിക്കും മക്കളോട് നീതി പാലിക്കുന്നില്ല എന്നിങ്ങനെ അവർ ആക്ഷേപം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്? മക്കളിൽ അസൂയ വളർന്നു. യൂസുഫ് അലൈഹി സ്വലാമിനും ബിനിയാമിനും അവർക്കില്ലാത്ത ചില ഗുണങ്ങളുണ്ട്. അവരുടെ ആ ഉത്കൃഷ്ട ഗുണങ്ങൾക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന അംഗീകാരം തങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കലാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു. ഇവിടെ ജ്യേഷ്ഠന്മാർ ഇഷ്ടപ്പെടാത്ത പ്രശ്നമല്ല, യൂസുഫ് അലൈഹി സ്വലാമിനുണ്ടായിരുന്ന ചില ഗുണങ്ങൾ അത് അംഗീകരിക്കപ്പെടും, അള്ളാഹു അത് ചിലർക്ക് അങ്ങനെ കൂടുതൽ കൊടുത്തു എന്നതിനെ തെറ്റിദ്ധരിച്ച് അസൂയ വെച്ച് പുലർത്തി കൊല്ലാൻ ശ്രമിച്ചില്ല, അവർ കിണറ്റ് കൊണ്ടുപോയിട്ടില്ലേ. അള്ളാഹു രക്ഷപ്പെടുത്തി. സഹോദരന്മാർ പിന്നീട് അവരുടെ ആ നിലപാട് തിരുത്തി. ചരിത്രമൊക്കെ സൂറത്ത് യൂസഫിൽ നമുക്ക് കാണാം. അവിടെയും നമ്മൾ പഠിക്കുന്നത് അത് തന്നെയാണ് വിഷയം. ഇനി മക്കയിലെ കുഫാർ, അവരും യഹൂദി ക്രൈസ്തവരെ പോലെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ തെളിവുകൾ കാണിച്ചു കൊടുത്തു. എന്തിനുള്ള തെളിവുകൾ? അവർ നരകത്തിലേക്കുള്ള വിശ്വാസം സ്വീകരിച്ചവരാണ്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു, അതേപോലെ അന്യന്റെ രക്തം ചിന്തുന്നു, തട്ടിപ്പറിച്ചെടുക്കുന്നു, അനർഹമായത് സമ്പാദിക്കുന്നു, അങ്ങനെ അതേപോലെ തന്നെ സ്ത്രീകളെ അപമാനിക്കുന്നു. വളരെ മോശമായ ജാഹിലിയ സംസ്കാരത്തിൽ ജീവിച്ച ആ ജനതയെ നരകത്തിലേക്ക് വീഴുമെന്നുറപ്പുള്ള ആ വക്കിൽ നിന്ന് അത്രയും ദുഷിച്ച ഒരു ജനത അല്ലെ. ചില ചരിത്രകാരന്മാർ, ആധുനിക ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ള, ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വിരളിയെടുത്തൊരു ഒട്ടകം താഴേക്കങ്ങ് വീണെന്ന് വിചാരിച്ച ചാടി, അപ്പൊ അതിന്റെ വാല് പിടിക്കാൻ ശ്രമിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? അയാളും കൂടി പോവില്ലേ? ഒരൊട്ടകം വിരളിയെടുത്തൊരു മലയുടെ മുകളിൽ താഴോട്ട് ചാടി, അപ്പൊ ഓടി വന്നൊരാൾ അതിനെ വാല് പിടിച്ച് രക്ഷിക്കാൻ നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അയാളും അങ്ങോട്ട് വീഴും. ഇതുപോലെയാണ് ജാഹിലിയ ജനത എന്ന് പറഞ്ഞാൽ, ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അത്രയും മോശമായ സാഹചര്യം, എല്ലാ രംഗത്തും വിശ്വാസപരമായും സാംസ്കാരികമായും എല്ലാം മോശമായ ഒരു ജനത. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നു, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർ സഹായിച്ചു. അദ്ദേഹം അവരെ സഹായിച്ചു അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിന്റെ ഇതിനനുസരിച്ച്. എന്നാൽ വലിയൊരു വിഭാഗം മുശ്രിക്കുകൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ദാഴ്വത്ത് സ്വീകരിച്ചില്ല. ദാഴ്വത്ത് സ്വീകരിക്കാതിരുന്നത് അദ്ദേഹത്തിൽ അവിശ്വാസമുള്ളത് കൊണ്ടാണോ? അല്ല, ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തനല്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോശമായ സ്വഭാവക്കാരനാണ് എന്ന് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാട്ടിലെ അധികാരം പിടിച്ചെടുക്കാനോ നമ്മുടെ സമ്പത്തുകളെല്ലാം വളഞ്ഞ വഴിയുടെ സ്വന്തമാക്കാനോ ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് അവർ ആരോപിച്ചിട്ടില്ല. അവർ റസൂലിനെ കുറിച്ച് ജ്യോതിഷനെന്നും അതേപോലെ തന്നെ ജിന്നു ബാധിച്ചവനെന്നും ഭ്രാന്തനെന്നും അങ്ങ് ആ രൂപത്തിലുള്ള പല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വയം വിശ്വസ്തനാണെന്ന് അവർക്കറിയാമായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന തെളിവുകൾ ഓരോന്നും അവർക്ക് ബോധ്യപ്പെട്ടു. അവർ സാഹിറാണെന്ന് പറഞ്ഞത് മനസമാധാനത്തിന് വേണ്ടിയാണ്. അവർക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സാഹിറല്ല എന്ന്. എന്നിട്ട് അവർ പറഞ്ഞ എന്താണ്? ഇത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി അവർ പറഞ്ഞ കപട ന്യായമാണ്. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞു. അവർ യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം എന്താ? ഇവിടെ എത്ര ആൾക്കാരുണ്ട്, വലിയ വലിയ പ്രമാണിമാരായ അഷറാഫ് ഖുറൈശ്, ഖുറൈശികളുടെ പ്രമാണിമാരായ പലരും അവിടെ ഇരിക്കെ എന്തുകൊണ്ട് അനാഥനായ, ചെറുപ്രായത്തിൽ തന്നെ പിതാവിനെ കാണാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത, ചെറുപ്രായത്തിൽ തന്നെ മാതാവ് നഷ്ടപ്പെട്ടുപോയ, അങ്ങനെ അനാഥനായി ജീവിച്ച ഈ മുഹമ്മദിന് എന്തുകൊണ്ട് വഹി കൊടുത്തു? അതാണ് അവരുടെ ചോദ്യം. അസൂയ അല്ലാതെ വേറെന്താ? അസൂയ അല്ലാതെ മറ്റെന്താണ്? ഖുർആൻ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലേ? വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. എന്തുകൊണ്ടാണ് ഈ ഖുർആൻ ഈ രണ്ട് ഗ്രാമങ്ങൾക്കിടയിലുള്ള മഹാനായ ഒരു വ്യക്തിക്ക് നൽകിയില്ല? അപ്പൊ അവരോടുള്ള ചോദ്യം, അഹും യഖസിമൂന റഹ്മത റബ്ബിക്, നിന്റെ റബ്ബിന്റെ റഹ്മത്ത് അവരാണോ വീതിച്ചു കൊടുക്കേണ്ടത്? അതായത് നബുവത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്താണ്, അത് അവരാണോ വീതിച്ചു കൊടുക്കേണ്ടത്? അല്ലല്ലേ തീരുമാനിക്കേണ്ടത്? അപ്പൊ ഇങ്ങനെ അനുഗ്രഹങ്ങൾ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട പ്രകാരം വീതിക്കും. ചിലർക്ക് കൂടുതലുണ്ടാവും, ചിലർക്ക് കുറയും. അതിൽ നമ്മൾ തൃപ്തിപ്പെടണം. അതേപോലെ തന്നെ നമുക്ക് സന്തോഷിക്കാനും കഴിയണം. മുഅ്മിനുകൾക്ക് എത്ര നേട്ടമുണ്ടായാലും അതിൽ സന്തോഷിക്കാൻ കഴിയണം. അതവർക്ക് കഴിഞ്ഞില്ല. അതാണ് മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന പ്രശ്നമെന്ന് നമുക്കറിയാം. യഹൂദികളെ കുറിച്ച് ഞാൻ പറഞ്ഞു, വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബ് ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും. അഹ്ലി കിതാബിൽപ്പെട്ട വലിയൊരു വിഭാഗം അഥവാ യഹൂദി ക്രൈസ്തവർ, അവർ നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങളെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചു. അവർ കൊതിക്കുന്നത് നിങ്ങളിപ്പോ മുഅ്മിനായി, നിങ്ങൾ നിങ്ങളെ പഴയ കുഫറിലേക്ക് തന്നെ പോകണമെന്ന് അവരാഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ആഗ്രഹിച്ചത്? അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഈമാൻ ബോധ്യമാകാത്തത് കൊണ്ടല്ല, അവർക്കത് മനസ്സിലായി, പക്ഷെ അവർ സ്വീകരിച്ചില്ല. എന്താ കാരണം? ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ പക്കൽ നിന്നുള്ള അസൂയ കാരണത്താൽ. സൂറത്തുൽ ബഖറയിലെ 109-ാമത്തെ ആയത്ത്. ഹഖ് അവർക്ക് വ്യക്തമായതിനു ശേഷവും, മിൻ ബഅദി മാ തബയ്യന ലഹും ഹഖ്, ഹഖ് വ്യക്തമായതിനു ശേഷവും അസൂയ കാരണത്താൽ അവരെന്ത് ചെയ്തു? നിങ്ങളെ കുഫറിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അവർ കൊതിക്കുന്നു. മുഅ്മിനുകളെ കുഫറിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് അവർ കൊതിക്കുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നമ്മൾ നല്ല സഹോദരങ്ങളായി നിൽക്കണം. വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിന്റെ അടിമകളാവുക, സഹോദരങ്ങളായ അടിമകളാവുക നിങ്ങൾ എന്നാണ് കൽപ്പന. നിങ്ങൾ സഹോദരങ്ങൾ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ സഹോദരങ്ങളാണ്. അപ്പോൾ സഹോദരങ്ങളായി നമ്മൾ മാറണം എന്ന് പറയുന്നതിന് മുമ്പ് സഹോദരൻ നിലനിൽക്കേണ്ടതിനായി നമ്മൾ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ് തൊട്ടു മുമ്പ് പറയുന്നത്. അതിലൊന്നെന്താ? ഇയാക്കും വല്ലന്ന ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, ആ ഊഹം നിങ്ങൾ ഒഴിവാക്കണം, അത് വലിയ കളവാണ്. അതേപോലെ വലാ തഹസ്സസു വലാ തജസ്സസു വലാ തഹാസദു വലാ തബാഗദു വലാ തദാബറു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അന്യന്റെ ന്യൂനതകൾ ചൂഴ്ന്നന്വേഷിക്കാൻ പാടില്ല, നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല, നിങ്ങൾ പരസ്പരം പകവെക്കാൻ പാടില്ല, നിങ്ങൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ പരസ്പരം സാഹോദര്യം നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് പറയാണ് നിങ്ങൾ സഹോദരങ്ങളാകണം. അപ്പൊ നമ്മൾ നല്ല സഹോദരങ്ങളാവുക എന്നതു മാത്രമാണ് യഥാർത്ഥത്തിൽ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാ നേരത്തെ സലാം പറയൽ തുടങ്ങണം എന്ന് പറഞ്ഞത്. ഇമാം സഅദി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഅലൽ മുഅ്മിനീൻ അൻ യകൂനു മുതഹാബീൻ, മുഅ്മിനുകൾക്ക് ബാധ്യതയാണ് പരസ്പരം സ്നേഹിക്കുന്നവരായി മാറണം. മുതസാഫീന ഗൈറ മുതബാഗലീന, പരസ്പരം വെറുക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്നവരായി മാറണം. വലാ മുതഹാദീൻ, പരസ്പരം ശത്രുതയില്ലാത്തവരായി മാറണം. യസ്അൗന ജമീഉഹും ലിമസാലിഹിമുൽ കുല്ലിയ, എല്ലാവരും ഒരുമിച്ച് അവരുടെ മൊത്തത്തിലുള്ള നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കണം. അല്ലത്തി ബിഹാ ഖിവാമു ദീനിഹിം വദുനിയാഹും, ദുനിയാവിന്റെയും അതേപോലെ തന്നെ ദീനിന്റെയും നിലനിൽപ്പ് അപ്രകാരം മാത്രമേ ഉണ്ടാകൂ. നമ്മൾ ഒറ്റക്കെട്ടായി പരസ്പരം വെറുപ്പില്ലാതെ ശത്രുതയില്ലാതെ സഹോദരങ്ങളായി മുഅ്മിനുകൾ നീങ്ങിയാൽ മാത്രമേ ദീനിനും ദുനിയാവിനും നിലനിൽപ്പുണ്ടാകുന്നുള്ളൂ. ലാ യതകബ്ബറു ശരീഫുൻ അലാ വളീഹിൻ, പ്രമാണിമാർ സാധാരണക്കാരായ ആളുകളെ തൊട്ട് കിബിർ കാണിക്കാൻ പാടില്ല. വലാ യഹ്തഖിറു അഹദു മിൻഹും അഹദൻ, നിങ്ങൾ ഒരാൾ മറ്റൊരാളെ പുച്ഛിക്കാൻ പാടില്ല. ഒരാളോട് നിങ്ങൾക്ക് നിസ്സാരക്കാരനാണ് എന്ന് തോന്നാൻ പാടില്ല. ഈമാനുള്ളവരുടെ വ്യക്തിത്വത്തെ മുഅ്മിൻ എന്ന രീതിയിൽ എല്ലാവരെയും അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നതാണ് ഈ ഹദീസിന്റെ പൊരുൾ എന്ന് ഇമാം സഅദി വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യജ്തമിയു ഫീ ജൗഫി അബ്ദിൻ അൽ ഈമാനു വൽ ഹസദ്. ഒരടിമയുടെ ഹൃദയത്തിൽ ഈമാനും ഹസദും ഒരുമിച്ച് വരൂല. ഈമാൻ അസൂയയും ഈമാനും ഒരുമിച്ച് വരില്ല. അതായത് എന്റെ ഉള്ളിൽ അസൂയ വളർന്നു തുടങ്ങിയാൽ ആരോടോ ആകട്ടെ, ഏത് വിഷയത്തിലോ ആകട്ടെ, അതിന്റെ അർത്ഥം എന്റെ ഈമാൻ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആ മുനാഫിഖാണ് അസൂയ വെക്കുക എന്ന് പറഞ്ഞത്, മുനാഫിഖായി പോകും എന്നതിലേക്കുള്ള സൂചനയാണ്. ഒന്ന്, ലംറത്ത് ബിൻ സഅലബ റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ ലം യതഹാസദു, ആളുകൾ നന്മയിലായിരിക്കും അവർ പരസ്പരം അസൂയ വെക്കാത്ത കാലത്തോളം. അസൂയ വെക്കാത്ത കാലത്തോളം ആളുകൾ നന്മയിലായിരിക്കും. പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. ഇമാം സുഹരി അദ്ദേഹം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്ന ജുലൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹിയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന റജുലും മിൻ അഹ്ലിൽ ജന്ന, ഇപ്പോൾ നിങ്ങൾ അരികിലേക്ക് കടന്നു വരുന്നത് സ്വർഗാവകാശിയായ ഒരാളാണ്. അതായത് അപ്പോൾ അവിടേക്ക് ആരാണോ കയറി വരുന്നത് അയാൾ സ്വർഗത്തിൽ പോകുന്ന ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി സ്വഹാബികളെ കുറിച്ച് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർ സ്വർഗത്തിലേക്ക് പോകുന്നവരാണെന്ന് വ്യക്തമായോ വ്യംഗ്യമായോ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഇതാ, സ്വർഗാവകാശിയായ ഒരാൾ ഇങ്ങോട്ട് കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. അപ്പൊ അൻസാറുകളിൽപ്പെട്ട ഒരാൾ അയാളുടെ താടി രോമങ്ങളിൽ നിന്ന് വെള്ളം ഒതുവെടുത്തിട്ട് വെള്ളം ഇങ്ങനെ ഉറ്റി താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ രണ്ടും അദ്ദേഹം ഇങ്ങനെ ഇടത്തെ കയ്യിൽ തൂക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കയറി വന്നു, അങ്ങോട്ട് കയറി വന്നു, എല്ലാവരും ആളെ കണ്ടു. പിറ്റേന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതേ പ്രയോഗം നടത്തി. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം അന്നൊക്കെ അയാൾ അദ്ദേഹം തന്നെ കയറി വന്നത്. അപ്പൊ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി അനസ് റളിയല്ലാഹു പറയുന്നു, ഇത് കണ്ട അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയി എന്നാണ് അനസ് പറയുന്നത്. അംറു ബിൻ അൽ ആസ് റളിയല്ലാഹു ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയി നോക്കി, എന്തുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയായി, പ്രത്യേകിച്ച് എന്താണ് അദ്ദേഹത്തിനുള്ള ഗുണം? അദ്ദേഹത്തിന്റെ കൂടെ നടന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു, അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിച്ചു. സാധാരണ വ്യക്തികളിൽ കാണാത്ത ഒന്നും അദ്ദേഹത്തിൽ കാണാനില്ല. രണ്ടു ദിവസം കഴിഞ്ഞു, മൂന്ന് ദിവസം കഴിഞ്ഞു, ഒന്നും കാണാനില്ല. മൂന്നാമത്തെ ദിവസം ഫലമ്മ മലത്തി സലയാലിൻ, അങ്ങനെ മൂന്ന് രാവുകൾ കടന്നുപോയപ്പോൾ എന്താണ്, വക്കിത്തു അനഹ്തക്കരാമല, എനിക്ക് അദ്ദേഹത്തിന്റെ അമലുകൾ കുറവാണെന്നാ തോന്നിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രത്യേകം സ്വർഗാവകാശിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ മാത്രം എന്തെങ്കിലും കൂടുതലുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, സാധാരണ ഉള്ളതുപോലൊക്കെ തന്നെയുള്ളൂ എന്ന് എനിക്കൊരല്പം നിസ്സാരത അതിൽ അനുഭവപ്പെട്ടു. ഖുൽത്ത്, ഞാൻ ചോദിച്ചു, യാ അബ്ദല്ലാ ഇന്നീലം അക്കുൻ ബൈനി വബൈന അബി ഖലബുൻ വലാ ഹജറുൻ സമുൻ. അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ അംറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുല്ല എനിക്കും അതേപോലെ തന്നെ എന്റെ പിതാവിനുമിടയിൽ കോപമില്ല, പിണക്കമില്ല. എനിക്ക് മുസ്ലിങ്ങളായ സഹോദരന്മാർക്കുമിടയിൽ എന്താണ്, യാതൊരു തരത്തിലുള്ള നീരസവുമില്ല. അപ്പൊ ഞാൻ എന്റെ വാപ്പാനോട് വെറുപ്പ് കാണിക്കാറില്ല, എനിക്ക് അദ്ദേഹത്തോട് കോപമില്ല, ഒരു മുസ്ലിം സഹോദരനോടും എനിക്ക് മോശമായ മനസ്സില്ല. ഇത് മാത്രമാണ് ഞാൻ പ്രത്യേകം കാത്തുസൂക്ഷിക്കുന്ന ഒരു സംഗതി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തേ ചോദിക്കാൻ കാരണം? നിങ്ങൾ കഴിഞ്ഞ ദിവസം പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാളാണ് വരിക, അപ്പൊ എന്താണ് കാരണമെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പം കളങ്കമില്ലാത്ത ഒരു മനസ്സ് നമ്മുടെ സുഹൃത്തിനോട് സഹോദരനോട് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് അത് നമ്മളെ പരിശീലിപ്പിക്കേണ്ട കാര്യമാണ്. അത് സ്വർഗാവകാശത്തിന്റെ ആധാരങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലവാരത്തിൽ നല്ല ഇണക്കമുള്ള പരസ്പര സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദരങ്ങളാകാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ ഊസൈക്കും സാനിയം വഇയ്യായ ബിതഖ്വല്ലാ.
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സ്വന്തം മനസ്സിനെ കളങ്കങ്ങളിൽ നിന്ന് മുക്തമാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വലാ തുഹ്സിനി യൗമ യുബഅസൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹുവെ എന്നെ നീ അപമാനിക്കരുതേ, കളങ്കമായ മനസ്സുമായി വന്നവനൊഴികെ. കളങ്കമില്ലാത്ത മനസ്സുമായി വന്നവനൊഴികെ. സലീമായ കൽബ്, കളങ്കമില്ലാത്ത മനസ്സെന്ന് പറഞ്ഞാൽ അസൂയയില്ലാത്ത മനസ്സ്, പകയില്ലാത്ത മനസ്സ്, ഈമാനുള്ള മനസ്സ്. അങ്ങനെയുള്ള മനസ്സുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് ചെന്നാൽ മാത്രമേ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനകളിൽപ്പെട്ടതാണ് ആ പറഞ്ഞ കാര്യം. നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്കൊരു ഗുണമുണ്ടായാൽ ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കല്യാണം നടന്ന നമ്മൾ എന്താ പറയാ, ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമാ ബൈനകും ഫീ ഖൈർ, അവർക്കും സന്താനങ്ങൾക്കും ബറക്കത്തുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും.
ഏതൊരു നേട്ടമുണ്ടായാലും നമ്മൾ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറയണം. മനസ്സിലായില്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പിന്നെ സംഭവങ്ങളിൽപ്പെട്ട ഒന്നാണ് സഹൽ ബിനു ഹനീഫിന്റെ സംഭവം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ നല്ല സുന്ദരനായിരുന്നു. അദ്ദേഹം വസ്ത്രമഴിച്ച് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു സ്വഹാബി അങ്ങോട്ട് കടന്നു വരിക. ആ സ്വഹാബി അങ്ങോട്ട് കടന്നു വന്ന ഉടനെ, ഓ എന്തൊരു സുന്ദരനാണ്, സുന്ദരനായ ആളാണെന്ന് പറഞ്ഞപ്പം കണ്ണേറുണ്ടായി. സഹൽ ബിൻ ഹനീഫ് എന്ത് ചെയ്തു? ബോധരഹിതനായി നിലം പതിച്ചു. ഈ വിവരമറിഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്കെന്താണ്? ഈ വിവരമറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊന്നുകളയുകയാണോ എന്നാ ചോദിച്ചത്. അല്ലാത്തൊരു വാക്കാണ്. മാ യംനു വഹദുക്കും ഇദാ റഅ മിൻ അഖീഹി മാ യുജിബുഹു ഫീ നഫ്സിഹി വമാലിഹി ഫലിയുബരിക് അലൈഹി. നിങ്ങൾ നിങ്ങളുടെ സഹോദരനിൽ നിങ്ങൾക്ക് വിസ്മയമുള്ള ഒരു സംഗതി കണ്ടാൽ, നിങ്ങളെ കൊതിപ്പിക്കുന്ന, നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, അത് സൗന്ദര്യമാകട്ടെ, സ്വത്താകട്ടെ, മറ്റെന്തെങ്കിലും നേട്ടങ്ങളാകട്ടെ, നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവന്റെ ശരീരത്തിലോ വമാലിഹി അവന്റെ സമ്പാദ്യത്തിലോ എന്തെങ്കിലും നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങളുടെ സഹോദരനിൽ കണ്ടാൽ ഫലിയുബരിക് അലൈഹി, അവന്റെ ബറക്കത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കട്ടെ. ഫഇന്ന ലൈന ഹഖുൻ, കണ്ണേർ സത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹലിന്റെ വിഷയത്തിൽ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ആരാണോ വാക്ക് പറഞ്ഞത് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് വേണ്ടി കുളിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആമിർ ഇബ്നു റബിഅ അദ്ദേഹമാണ് ഈ വാക്ക് പറഞ്ഞിരുന്നത്. ആമിർ ഇബ്നു റബിഅയുടെ റസൂലുള്ള പറഞ്ഞു, അലാ മയഖുത്തു അഹദുക്കും അഖാഹു അല്ലാ തുബറിക്, നിങ്ങൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ സഹോദരനെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ കൊന്നുകളയുന്നത് എന്നാണ് ചോദിച്ചത്. അദ്ദേഹം മരിച്ചിട്ടില്ല, ഇങ്ങനെ പോയാൽ മരണം വരെ സംഭവിക്കും. മാത്രവുമല്ല ലോകത്തുള്ള മരണങ്ങളിൽ വലിയ ഒരു പങ്ക് കണ്ണേർ മുഖേനയുള്ള മരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഇഖ്തസില്ലഹു, നീ അയാൾക്ക് വേണ്ടി കുളിച്ചു കൊടുക്കുക. നമുക്ക് മറ്റൊരിക്കൽ വിശദീകരിക്കാം. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനി അൻ അസ്തർഖിയ മിനൽ ഐൻ, കണ്ണേറിൽ നിന്ന് റുഖ്യ ആവശ്യപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് കണ്ണേർ എന്ന് പറഞ്ഞാൽ അസൂയയുടെ ഒരു വ്യക്തമായൊരു രൂപമാണ്. ഒരാൾ അസൂയ വളർന്നാൽ അത് എത്തിച്ചേരുന്ന ആ അസൂയക്കാരന്റെ നോട്ടം കൊണ്ട് മറ്റൊരാൾക്ക് ഭൌതികമായി പോലും സംഭവിക്കുന്ന നഷ്ടങ്ങളും വിപത്തുകളും അദ്ദേഹം ബോധരഹിതനായി നിലംപതിച്ചില്ലേ? മരിക്കാൻ വരെ ഇടയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യക്തമാക്കിയില്ലേ? അത്ര വരെ എത്തിക്കും. ദുനിയാവിലും ആഖിറത്തിലും നഷ്ടമല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കാത്ത ഒരു സംഗതിയാണ് കണ്ണേർ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഇതിൽ കാണാം, മഹറജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബൈത്തി ഖത്തു, എന്റെ വീട്ടിൽ റസൂലുള്ളാഹി ഉണ്ടായിരിക്കുമ്പോൾ റസൂലുള്ളാഹി പ്രിയ പത്നിയാണ്, പുറത്തിറങ്ങുമ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ പറയാതിരിക്കില്ല, ഇല്ല റഫഅ തറഫഹു ഇല സമാ, ആകാശത്തേക്ക് നോക്കിയിട്ട് ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല ബി. കണ്ണേറുകളിൽ നിന്ന് രക്ഷപ്പെടാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു. അസൂയ ഹൃദയത്തിൽ വരാതിരിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാൻ ദുആ, നിങ്ങൾ ദിക്റിന്റെ ദുആന്റെ കിതാബുകളൊക്കെ എടുത്ത് ഇത്തരം ദിക്റുകൾ പഠിക്കണം, അത് നടപ്പാക്കണം. അല്ലാഹുവേ, ഞാൻ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, വഴിതെറ്റിക്കപ്പെടാതിരിക്കാൻ, ഞാൻ തെന്നിപ്പോകാതിരിക്കാൻ, തെന്നിക്കപ്പെടാതിരിക്കാൻ, അതേപോലെ ഞാൻ അനീതി കാണിക്കാതിരിക്കാൻ, മറ്റൊരാളുടെ അനീതിക്ക് ഞാൻ ഇരയാകാതിരിക്കാൻ, ഞാൻ അവിവേകം കാണിക്കാതിരിക്കാൻ, വേറെ ഒരാളുടെ അവിവേകത്തിന് ഞാൻ ഇരയാകാതിരിക്കാൻ, അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. മറ്റൊരാളുടെ അവിവേകത്തിൽ പെട്ടതാണ് അസൂയ. ഈ ഹദീസ് ശർഹ് ചെയ്യുന്നിടത്ത് മറ്റൊരാളുടെ അനീതി, മറ്റൊരാളുണ്ടാകുന്ന അവിവേകം, അത് നമ്മെ ബാധിക്കുന്ന ഒരു വിഷയം, അവൻ നമ്മോട് അസൂയപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളാണ്, അതിൽ രക്ഷപ്പെടണം. അതേപോലെ ഔദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ്, ഔദു ബി കലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനി വഹാമ വമിൻ കുല്ലി ഐനി ലാമ. അതേപ്രകാരം തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിൽ മൂന്ന് തവണ ആവർത്തിക്കേണ്ടതാണ് മുഅവ്വിദാത്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിന്നാസ്, ഖുൽ ഔദു ബിൽ ഫലഖ് വ മിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരന്റെ അസൂയയിൽ മൂന്ന് വട്ടം ഓതണം രാവിലെ, അവിടുത്തെ ദിക്ർ വൈകുന്നേരം ഓതണം, രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഓതണം. ഓതിയാൽ മാത്രം പോരാ, ഊരിയിട്ട് തടവും വേണം. രാത്രി സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പൊ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാനും നാം സ്വയം അസൂയാലുക്കളാകാതിരിക്കാനും വേണ്ട കാര്യങ്ങൾ ഇത്രമാത്രം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പരലോകത്തെപ്പറ്റി നന്നായി ചിന്തിക്കണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് വലാ തുഹ്സിനി യൗമ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു എന്നെ നീ വഷളാക്കരുത്. ഏതാ ഉയർത്തെഴുന്നേൽപ്പ്? യൗമലാ യംഫഉ മാലും വലാ ബനൂൻ, ധനമോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ഒരു ദിവസം. ആർക്കാണെന്ന് ഗുണമുള്ളത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബുമായി അള്ളാഹുവിങ്കിലേക്ക് ചെല്ലാൻ നമുക്ക് കഴിയണം.
സ്വർഗത്തിൽ എത്തിച്ചേർന്ന ആളുകളെ പ്രശംസിച്ചുകൊണ്ട് സൂറത്തുൽ ഹിജ്റിൽ കാണാം, വനസഇന മാഫി സുദൂരിഹിം മിൻ ഗില്ല്, പകയിൽ നിന്ന് അവരുടെ ഹൃദയത്തിൽ നാം എടുത്തു കളഞ്ഞു. സ്വർഗത്തിൽ പരസ്പര അസൂയയില്ല, പകയില്ല. ഇഖ്ബാനൻ, അവർ സഹോദരങ്ങളാണ്. അലാ സുറുരി മുത്തഖാബിലീൻ, സ്വർഗത്തിലെ പിന്നെ സോഫകളിൽ അവർ പരസ്പരം അഭിമുഖമായി സന്തോഷിച്ചിരിക്കുന്നവരാണ്. ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ, സ്വർഗത്തിൽ സഹോദരങ്ങളായി പരസ്പരം പകയില്ലാതെ ഇരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ദുനിയാവിൽ അത് നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കണം. അതിനുള്ള മഹാഭാഗ്യവും തൗഫീഖും അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. واخر دعوانا ان الحمد لله رب العالمين.